നമസ്കാരം ശ്രീ ജേസൺ തോമസ്, സ്വാഗതം എസ് ബി എസ് മലയാളത്തിലേക്ക്. ശ്രീ ജേസൺ തോമസ്, ഈ നഴ്സുമാരുടെ രജിസ്ട്രേഷന് വേണ്ടിയുള്ള ഓസ്കി പരീക്ഷ വീണ്ടും തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ബോർഡ്. ഈ ഓസ്കി പരീക്ഷ എങ്ങനെയായിരിക്കുമെന്ന് സംബന്ധിച്ച് ഒരു ഹാൻഡ് ബുക്കും കുറച്ച് വിശദാംശങ്ങളും ഇപ്പോൾ കഴിഞ്ഞ മാസം നഴ്സിംഗ് ബോർഡ് പ്രസിദ്ധീകരിച്ചിരുന്നല്ലോ. ആദ്യം തന്നെ എന്താണ് ഈ ഒരു ഓസ്കി പരീക്ഷ, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലെ ഓസ്കി പരീക്ഷയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഓസ്ട്രേലിയയിലെ നഴ്സുമാരുടെ ഓസ്കി പരീക്ഷ എന്താണെന്ന് ഒരു ആകത്തുക നമുക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത്?
ഈ എക്സാം ഇപ്പൊ വന്നേക്കുന്ന രീതിക്ക് ഇപ്പൊ 9th of November ഇറക്കിയേക്കുന്ന ഈ ഹാൻഡ്ബുക്ക് ആണ് ഇപ്പൊ ഒരു ഒഫീഷ്യൽ ആയിട്ട് പബ്ലിഷ് ചെയ്തേക്കുന്ന ഒരു ഒരാൾക്ക് കൊടുക്കുന്ന ഒരു മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ കിട്ടിയേക്കുന്നത്. അതിൽ പറഞ്ഞേക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഇതൊരു നിയർലി 2 hours എടുക്കുന്ന ഒരു എക്സാം ആണ്. പറയുന്ന പോലെ തന്നെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള വർക്ക് പ്ലേസിൽ എങ്ങനെയാണ് ഒരാൾ ബിഹേവ് ചെയ്യുന്നത്, അതുപോലെ കൃത്യമായിട്ട് അവരെ പെർഫോം ചെയ്ത് കാണിക്കേണ്ട ഒരു ഏരിയയാണ്, പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിക്കേണ്ട ഒരു ഏരിയയാണ്. പോസിറ്റീവായിട്ടൊരു കാര്യം എന്ന് പറയുന്ന ഒരാൾ വളരെ മിനിമം ടൈമിൽ തീരുന്നു എന്നുള്ളതാണ്. ഒരു ദിവസം കൊണ്ട് തന്നെ ഇത് എക്സാം കവർ ചെയ്ത് പോകാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അത് അടുത്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു എന്നുള്ള കാര്യം. നെഗറ്റീവ് സെയിം ടൈമിൽ തന്നെയാണ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. കാരണം ക്ലിനിക്കൽ പ്ലേസ്മെന്റുകൾക്ക് നേരത്തെ അഡാപ്റ്റേഷൻ പ്രോഗ്രാമിൽ കണക്ട് ചെയ്ത് പോകുമ്പോൾ അതിന്റെ കൃത്യമായിട്ടൊരു ഒരു പ്രോഗ്രഷൻ ലൈൻ ഉണ്ടായിരുന്നു. നമ്മൾ 6 weeks പ്ലേസ്മെന്റ് പോകുന്നു, അതിനു മുമ്പ് കുറച്ച് ക്ലാസ് റൂം സ്റ്റഡീസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ അവർ ചെല്ലുമ്പോഴത്തേനും ഒരു അസസറും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട്. അങ്ങനെ ബിൽഡ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോഴത്തതിൻ്റെ അകത്ത് അത് നമ്മൾ നേരെ ചെയ്യുന്ന പെർഫോം ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് വരുന്നത്. അപ്പൊ അതിന് മുൻപുള്ള യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഈ പല കാര്യങ്ങളും നേരത്തെയും ക്ലിനിക്കൽ പ്ലേസ്മെന്റുകൾക്ക് അഡാപ്റ്റേഷൻ പ്രോഗ്രാമിൽ പോകുന്ന സമയത്ത് ഇവർ പെർഫോം ചെയ്യുന്ന രീതികളൊക്കെ തന്നെയാണ്. എല്ലാം സെയിം കാര്യങ്ങൾ തന്നെയായിരിക്കും ഇവിടെ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ പ്രശ്നമുള്ളത് ഒരു ദിവസം ചെയ്യുന്നു എന്നുള്ള കാര്യം അത്ര ഫെമിലിയർ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഉണ്ടാവില്ല അവിടെ. കാരണം വളരെ കൃത്യമായിട്ടൊരു എക്സാം ലൈനിൽ ഒരാളുടെ റൂമിൽ ഒറ്റയ്ക്ക് നിൽക്കുകയും ഒന്നോ രണ്ടോ പേര് അസസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയും അത് കംപ്ലീറ്റ് വീഡിയോ റെക്കോർഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അത്ര ഫെമിലിയർ ആയിട്ടുള്ള ഒരു വർക്ക് സെറ്റപ്പ് ആയിരിക്കില്ല എന്നുള്ള മാത്രമായിരിക്കും ഒരു വലിയ ചലഞ്ച് ആയിട്ട് വരാൻ സാധ്യതയുള്ളത്.
ഓക്കെ, എന്തായാലും നമുക്ക് ഈ പരീക്ഷയുടെ ഓസ്കിയുടെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അതിൽ ആദ്യം ഇതിൻ്റെ ആദ്യ രജിസ്ട്രേഷനുള്ള ആദ്യഘട്ടം എന്ന് പറയുന്നത് NCLEX-RN എന്നുള്ള അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളാണല്ലോ. അത് ഇന്ത്യയിലും ഗൾഫിലും എല്ലാം ചെയ്യാൻ കഴിയും. പക്ഷേ ഈ ഒരു ഓസ്കി പരീക്ഷ ചെയ്യാനായി ഓസ്ട്രേലിയയിലേക്ക് തന്നെ എത്തണമെന്നാണ് നഴ്സിംഗ് ബോർഡ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഓസ്ട്രേലിയയിൽ എവിടെയാണ് ഈ പരീക്ഷ നടക്കുന്നത്, അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്?
ഓക്കെ, ഒരു ചെറിയ കറക്ഷൻ ഉള്ളത്, നമുക്ക് NCLEX-RN എക്സാം ഇപ്പോഴും മിഡിൽ ഈസ്റ്റിൽ അല്ലെങ്കിൽ ഗൾഫിൽ ഇപ്പോഴും അവൈലബിൾ ആയിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ മാത്രമാണ് ഇപ്പൊ അവിടെ, നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്ന് വരുന്നവർക്ക് ഇന്ത്യയിലാണ് എഴുതാൻ പറ്റുന്നുള്ളത്. ഓസ്കി റിയൽ ആയിട്ട് ഇവരെ ഫിസിക്കലായിട്ട് ഇവിടെ ഓസ്ട്രേലിയ വന്നു കഴിഞ്ഞിട്ട് മാത്രമേ ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ എന്നുള്ള കാര്യം. എല്ലാ കേസിന്റെ അകത്തും പോർട്ടൽ HPRയുടെ വെബ്സൈറ്റിൽ പോർട്ടൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓരോ സ്റ്റേജിൽ നിന്നുള്ള കാര്യങ്ങൾ അടുത്ത സ്റ്റേജിലേക്ക്, ഇപ്പൊ നമ്മൾ MCQ ഫസ്റ്റ് സ്റ്റേജ് രണ്ട് പാർട്ട് ഓഫ് എക്സാം, ഇപ്പോൾ ഒന്ന് തിയറി പാർട്ട് എന്ന് പറയുന്ന NCLEX-RN എഴുതി കഴിഞ്ഞാൽ അത് സക്സസ്ഫുൾ ആയിട്ട് ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ HPRA തന്നെ അടുത്ത സ്റ്റേജിലേക്ക് പോകാനുള്ള പെർമിഷൻ കൊടുക്കുകയും അവിടെ ഒന്നുകൊണ്ട് ഒരു നമുക്ക് അടുത്ത സ്റ്റേജിലേക്കുള്ള എക്സാം ഓസ്കിക്ക് വേണ്ടി ബുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഫോമാറ്റാണ് ഇപ്പോൾ ഇവർ ചെയ്തേക്കുന്നത്. പിന്നീട് ഇപ്പൊ വിസ ഒക്കെ എടുത്ത് അങ്ങനെയുള്ള നേരത്തെ അഡാപ്റ്റേഷൻ പ്രോഗ്രാമിന് വരുന്ന പോലെ തന്നെ ഒരാൾ ഇവിടെ വന്ന് അപ്പീർ ചെയ്യുകയും ചെയ്യുന്നതാണ് വളരെ ഷോർട്ട് ആയിട്ട് പറഞ്ഞ് ചെയ്യേണ്ട ഒരു ഫോമാറ്റ് അതാണ്. ഒറ്റ സെന്റർ മാത്രമേ ഇതുവരെ ഇവർ ഡിക്ലെയർ ചെയ്തിട്ടുള്ളൂ, അല്ലാണ്ട് വേറൊരു സെന്റർ ഇതിന് ഇതുവരെ എന്തായാലും പറഞ്ഞിട്ടില്ല. അഡലൈഡിലാണ് ഇത് നടക്കാനായിട്ട് ഇപ്പൊ പറഞ്ഞേക്കുന്നതല്ല. അതായത് യൂണിവേഴ്സിറ്റി ഓഫ് അഡലൈഡിൽ അവിടെയുള്ള AHS എന്ന് പറഞ്ഞേക്കുന്ന അവിടെയാണ് നടക്കുന്നത്, എക്സാം നടക്കുന്നത്.
ഓക്കെ, ഇത് സാധാരണ നേരത്തെ ബ്രിഡ്ജിംഗ് പ്രോഗ്രാമിനൊക്കെ വന്നതുപോലെ തന്നെ ബിസിനസ് വിസയിലൊക്കെ ആണോ വരാൻ കഴിയുന്നത്?
അതെ അതെ, അങ്ങനെ തന്നെയാണ്,
അതേ വിസകളിൽ തന്നെയായിരിക്കും വരാൻ കഴിയും. പക്ഷെ അത്രയും കാലം നിൽക്കേണ്ടി വരില്ല എന്നുള്ളതാണ്.
ഇല്ല, അതാണ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം.
ഓക്കെ, എന്തൊക്കെയായിരിക്കും ഓസ്കി പരീക്ഷയിൽ പരിശോധിക്കുന്നത്? ഈ ഒരു പരീക്ഷയുടെ ഘടന നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഇതിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്?
ഇതിന്റെ അകത്ത് ഇവര് പറയുന്ന പോലെ തന്നെ ഇതൊരു എക്സാം നമ്മൾ പറയുമ്പോഴും ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതൊരു കംപ്ലീറ്റ് ഒരു ടോട്ടൽ ബിഹേവിയർ പാറ്റേൺ ആണ് ഇതിന് നോക്കുന്നതെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇവർ പറയുന്നത് അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ, ഇപ്പൊ നമ്മൾ UKയിലാണ് അല്ലെങ്കിൽ അയർലൻഡിലൊക്കെ ആണെങ്കിലും നടക്കുന്ന എല്ലാ ഓസ്കിയുടെ എക്സാംസും ഏതാണ്ട് ഇതേ സ്ട്രക്ചർ ഒക്കെ തന്നെയാണ്. അപ്പം ഇവിടെ അത് തന്നെയായിരിക്കും ഒരു കോപ്പി ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന്റെ അകത്തൊരു റേഞ്ച് ഓഫ് കാര്യങ്ങൾ നോക്കുന്നുണ്ട് കൃത്യമായിട്ട്. കമ്മ്യൂണിക്കേഷൻ്റെ ഏരിയ വളരെ കൃത്യമായിട്ട് അവർ ഹാൻഡ്ബുക്കിന്റെ അകത്ത് തന്നെ പറയുന്നുണ്ട്. കമ്മ്യൂണിക്കേഷന്റെ പാർട്ട് കൃത്യമായിട്ട് നോക്കുന്നു പറയുന്നുണ്ട്. പ്രൊസീജിയർ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് നോക്കുന്നു പറയുന്നുണ്ട്. നമ്മളവിടെയുള്ള പേഷ്യന്റിനെ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് അവരോട് കൺവിൻസ് ചെയ്യുന്നത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യം നോക്കുന്നുണ്ട്. ഡ്രഗിന്റെ ചാർട്ട് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ എങ്ങനെയാണ് നോക്കുന്നത്, അതായത് ഡോക്യുമെന്റേഷൻസ് എങ്ങനെയാണെന്നുള്ളത് നോക്കുന്നുണ്ട്. അവരുടെ ഒരു ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളത് നോക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കൃത്യമായിട്ട് പഠിക്കാനായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് തന്നെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെയുള്ള കോഡ് ഓഫ് കണ്ടക്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഓൾറെഡി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഡെഫിനറ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടി വരുന്നുണ്ട് എല്ലാവരും. അതിൻ്റെ അകത്ത് ഡ്രഗ്സിന്റെ ഉൾപ്പെടെയുള്ള പ്രൊസീജിയർ ഉൾപ്പെടെ ഇവിടെ ബിഹേവ് ചെയ്യുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ കമ്മ്യൂണിക്കേഷൻ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. ഈ ഒരു 10 സ്റ്റേഷൻസ് ആണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. ആ 10 സ്റ്റേഷൻസിൻ്റെ അകത്ത് ഇതെല്ലാം കവർ ചെയ്ത് പോകുന്ന വിധത്തിലാണ്.
ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ആശയവിനിമയ ശേഷി എന്നുള്ളത് വളരെ എടുത്തു പറയുന്നുണ്ടല്ലോ. അപ്പൊ അത് എന്തായിരിക്കും അവർ പരിശോധിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും പരിശോധിക്കാന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടോ അതിനകത്ത്?
ഇതിന് കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും കമ്മ്യൂണിക്കേഷൻ്റെ ഏരിയ വളരെ കാര്യമായിട്ട് നോക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ്റെ ഏരിയ ലീഡ് ചെയ്യുന്നത് ആരാണ് എന്നുള്ള വെച്ചുകൊണ്ടായിരിക്കും പലപ്പോഴും നമുക്ക് അതൊരു ഏത് രീതി കൊണ്ടുപോകണം എന്ന് പറയാൻ പറ്റും. ഇവിടെ അത് അസസ് ചെയ്യാൻ നിൽക്കുന്ന ആള് അല്ലെങ്കിൽ എക്സാമിനറിൽ ലീഡ് ചെയ്യാനുള്ള യാതൊരു സാധ്യതയില്ല. ഓസ്കി ആരാണോ അപ്പിയർ ചെയ്യുന്നത് ആപ്ലിക്കന്റ് ആയിരിക്കണം അതിൽ നിന്ന് ലീഡ് എടുക്കേണ്ടത്. അതായത് ഓരോ തരത്തിലും പേഷ്യന്റിനോട് ചോദിക്കേണ്ട കാര്യങ്ങളും അതിന് അവരോട് റീകൺഫേം ചെയ്യുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ലീഡ് ചെയ്യേണ്ട ഇവരായിരിക്കും. അതിന് ഒരു പക്ഷെ ആൻസർ ചെയ്യേണ്ട ബാധ്യത മാത്രമായിരിക്കും അപ്പുറ സൈഡിൽ നിന്നുണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ റെസ്പോൺസിബിലിറ്റി കൂടുതലായിട്ട് ഇപ്പുറത്ത് വരും. കമ്മ്യൂണിക്കേഷന്റെ കാര്യം വളരെ പ്രിസൈസായിട്ട് ചോദിക്കുക എന്നുള്ളതും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചോദിക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും ഏറ്റവും നിർബന്ധമായിട്ട് വരും നോക്കേണ്ട ഒരു കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. എന്തൊക്കെ ചോദിക്കാൻ എന്തൊക്കെ പറയാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് വന്നു വരും. കമ്മ്യൂണിക്കേഷൻ വളരെ എഫക്റ്റീവ് ആയിട്ട് ചെയ്യണമെന്നുള്ള കാര്യം ഉറപ്പാണ്.
ഓക്കെ, ഇതിലിപ്പം ഈ ഒരു സിമുലേഷൻ ആണല്ലോ പറയുന്നത്, അപ്പോൾ അവിടെ ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ യഥാർത്ഥ രോഗികളെ ആയിരിക്കുമോ, എങ്ങനെയായിരിക്കും ബ്രിഡ്ജിംഗ് പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന സമയത്ത് ക്ലിനിക്കൽ സ്റ്റേജിലേക്ക് പോകുമ്പോൾ യഥാർത്ഥ രോഗികളായിരിക്കുമല്ലോ പരിശോധിക്കുന്നത്, പക്ഷെ ഇവിടെ അത് എങ്ങനെയായിരിക്കും?
ഇവിടെ ഇവർ പറഞ്ഞേക്കുന്ന അനുസരിച്ച് ഒരു രണ്ട് രീതിയാണ് പറഞ്ഞേക്കുന്ന മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് മാനിക്കിൻസ് എന്ന് പറയുന്നത് നമ്മൾ ഡമ്മി എല്ലാം വെച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു രീതി, അല്ലെങ്കിൽ അതേ പെർഫോമൻസ് എല്ലാം അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ പെർഫോം ചെയ്യുന്നു എന്ന് കാണിക്കുന്ന ഒരു രീതി. രണ്ടാമത് ഇവർ പറഞ്ഞേക്കുന്നത് ഒരു ആക്ടർ അവിടെ ഒരു ഒരു പേഷ്യന്റ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യുന്നു, സെയിം ടൈം അതിനോട് ഒപ്പിച്ച് നമ്മൾ റെസ്പോണ്ട് ചെയ്ത് പോകുന്നു, അങ്ങനെയുള്ള രീതി. മൂന്നാമത് അതിനുപയോഗിക്കുന്ന എല്ലാ മെറ്റീരിയൽ എല്ലാ കാര്യങ്ങളുള്ള എക്യുപ്മെന്റ്സും എടുത്ത് ഉപയോഗിക്കാനുള്ള കാര്യം. ഈ മൂന്ന് രീതിയിലായിരിക്കും അത് നോക്കുന്നത്. ഉറപ്പായിട്ടും റിയൽ പേഷ്യൻസ് അല്ല, ഇങ്ങനെയുള്ള രീതിയിൽ മാനിക്കിൻസ് ഉപയോഗിക്കുന്നു. ആക്ടർ ഒരാളുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓരോ സ്റ്റേഷനിലും പല രീതിയിലായിരിക്കും ഇത് പെർഫോം ചെയ്യേണ്ടി വരിക, എങ്കിലും ഈ മൂന്ന് രീതിയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളിലും എടുക്കുന്നത്. അപ്പൊ അത് തന്നെയായിരിക്കും ഷുവറാണ്.
ഓക്കെ, അപ്പൊ ഈ 10 സ്റ്റേഷനുകളുടെ കാര്യം പറഞ്ഞു, അപ്പൊ ഈ ഓരോ സ്റ്റേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതുപോലെ തന്നെ പരീക്ഷാ ദിവസം എന്തായിരിക്കും അന്ന് അവിടെ സംഭവിക്കുക, അല്ലെങ്കിൽ അതിന്റെ ഒരു ഘടന എന്തായിരിക്കും എന്ന് നഴ്സിംഗ് ബോർഡ് വ്യക്തമാക്കിയിട്ടുണ്ടോ അത്?
ഇവര് ഇപ്പം എച്ച് പി ആർ എസ് തന്നേക്കുന്ന ഹാൻഡ്ബുക്കിൽ ആ ഏരിയ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇതൊരു ബ്രേക്ക് ഒന്നും ഇല്ലാത്ത ഒരു 2 hours നിയർലി 2 hours വരുന്നൊരു എക്സാം ആയിരിക്കും. 10 stations എന്ന് പറയുന്ന 10 areas ഓഫ് അസസ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. 10 രീതിയിൽ പെർഫോം ചെയ്യുന്ന ഏരിയാസ് ആയിരിക്കും അവിടെ തരുന്ന. ഓരോ സ്റ്റേഷനിലും ഓരോ രീതിയിലായിരിക്കും അത് പെർഫോം ചെയ്യാനായിട്ട് അവർ ചോദിക്കുക. അപ്പം ഓരോ രീതിയിലുള്ള അസസ്മെന്റ് ആയിരിക്കും അവിടെ ഉണ്ടാകുക. 10 minutes ആണ് ഒരു സ്റ്റേഷന് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു ഇൻസ്ട്രക്ഷൻ ഒരു കാർഡ് കിട്ടിയാൽ 2 minutes അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ടൈമുണ്ട്. ബാക്കി 8 minutes ആണ് അവർ പെർഫോം ചെയ്ത് കാണിക്കേണ്ടത്. അപ്പൊ കിട്ടുന്ന 2 minutes അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക, എഫക്റ്റീവ് ആയിട്ട് അടുത്ത 8 minutes വേണ്ടിയിട്ട് പെർഫോം ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഇത് കൊണ്ടുപോകുന്നത്. 10 stations എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേഷനിൽ നിന്ന് കറക്റ്റ് 10 minutes ആകുമ്പോൾ അടുത്ത സ്റ്റേഷനിലേക്ക് മൂവ് ചെയ്യുന്നു, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തീർക്കുക എന്നുള്ളതാണുള്ളത്. അപ്പം 100 minutes ആണ് ഇൻ ടോട്ടൽ വരുന്നത്. അതൊരു പക്ഷെ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങോട്ട് അകത്തേക്ക് എൻട്രി ചെയ്യുന്ന സമയങ്ങൾ ഉൾപ്പെടെ ഒരു നിയർലി 2 hours എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിന്റെ കൂടുതൽ തന്നെ പറയാനുള്ളത് ഇവര് ഇതിന്റെ ആ ഒരു ദിവസം എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള കാര്യം ഒരു പരിധിവരെ ഇത് കൃത്യമായിട്ട് അവർ പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. ഒരാൾ അവിടെ ചെല്ലുന്നു, എക്സാമിനർ വന്ന് അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഒരു എല്ലാ യൂഷ്വൽ എക്സാംസിനും ഉള്ള പോലെ തന്നെ നമുക്കൊരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല, ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അങ്ങോട്ട് അകത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള വളരെ യൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. ആ ഒരു ഒരു ഉറപ്പായിട്ട് ഇതൊരു 2 hours എക്സാം ആണെങ്കിൽ നമ്മളൊരു 1 or 2 hours മുമ്പ് അവിടെ ചെല്ലേണ്ടി വരുമായിരിക്കും. അതിനുവേണ്ടി എക്സാം സെന്ററിൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു, ഒരാൾ വന്ന് കൊടുവന്ന ഒരു ഒരു ഹോൾ ഡേ വരുന്ന ഒരു കാര്യം മാത്രമായിരിക്കും. 2 hours ആണ് റിയൽ ആയിട്ടുള്ള എക്സാം.
ഓക്കെ, വ്യക്തമായി പറയാവുന്ന ഒരു കാര്യം 100 minutes 100 minutes കൊണ്ട് 10 stations ഉണ്ടാകും. പക്ഷെ ഓരോ സ്റ്റേഷനിലും 2 minutes കാർഡ് വായിച്ച് മനസ്സിലാക്കാനും അതിനുശേഷം 8 minutes കൊണ്ട് അതിനകത്ത് ഈ ഒരു സ്റ്റേഷൻ അല്ലെങ്കിൽ ഹോളിനകത്ത് കയറിയിട്ട് നമ്മൾ എന്താണോ ചെയ്യാനുള്ള ആ കാര്യങ്ങൾ 8 minutes ചെയ്ത് കാണിക്കണം.
അപ്പൊ
അവിടെയാണ് ഈ ആക്ടർമാരോ അല്ലെങ്കിൽ മാനക്കിൻസോ ഒക്കെ ഉള്ളെങ്കിൽ അതിൽ നമ്മൾ ചെയ്ത് കാണിക്കാനുള്ളതും കമ്മ്യൂണിക്കേഷൻസ് എല്ലാം കൃത്യമായി കൊണ്ടുപോകാനുള്ളതും ആ ഒരു 8 minutes പൂർത്തിയാക്കണം എന്നുള്ളതാണ്. ഇത് 8 minutes പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പിന്നെ അവിടെ ഉപേക്ഷിച്ച് അടുത്തതിലേക്ക് പോകേണ്ടി വരും,
അടുത്ത സ്റ്റേഷനിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ ടൈം മാനേജ്മെന്റും നമ്മൾ എടുക്കുന്ന കൃത്യമായിട്ടുള്ള ഏത് സ്റ്റെപ്പിൽ ഇത് തുടങ്ങുന്നു എവിടെ തീർക്കുന്നു എന്നുള്ളതിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു രീതി ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ പല പ്രൊസീജിയറും ഇടയ്ക്ക് വെച്ച് നിന്ന് അടുത്തതിലേക്ക് പോകേണ്ടി വരാനുള്ള പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായിരിക്കും ഇതിനകത്ത് ഏറ്റവും റിയൽ ചലഞ്ച് ഇവർക്ക് വരുന്നവർക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യം.
ഓക്കെ, ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന നഴ്സുമാർക്ക് ഒട്ടും പരിചിതമല്ലാത്ത രീതികളായിരിക്കുമല്ലോ, ഇപ്പൊ ഇവിടെ ഒരുപാട് വ്യത്യാസം ഉണ്ടാകുമല്ലോ സ്വാഭാവികമായിട്ടും. എങ്ങനെയായിരിക്കും അവർക്ക് പരിശീലിക്കാൻ കഴിയും? നേരത്തെ ബ്രിഡ്ജിംഗ് പ്രോഗ്രാമൊക്കെ ഉള്ളപ്പോൾ ഇവിടെ വന്ന് അതിൻ്റെ ക്ലാസ്സും ക്ലാസ്സുകളിൽ പരിശീലിച്ചു, പിന്നീട് ഹോസ്പിറ്റലുകളിലേക്ക് പോയി പരിശീലിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അതൊന്നുമില്ലാതെ വരുന്ന നഴ്സുമാർക്ക് എങ്ങനെ പരിശീലിക്കാൻ കഴിയും?
ഇതിൻ്റെ അകത്ത് നേരത്തെ ഉണ്ടായിരുന്നതിന് നേരത്തെ പറയുന്ന പോലെ തന്നെ അഡാപ്റ്റേഷൻ പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു അക്രഡിറ്റഡ് പ്രോഗ്രാം ലെവൽ ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു കൃത്യമായിട്ട് ആ ഒരു പ്ലാറ്റ്ഫോമിൽ പരിചയപ്പെടാൻ പറ്റുമായിരുന്നു, ഒന്ന് ചെയ്യാൻ പറ്റും. പുതിയതിൻ്റെ അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, പക്ഷെ ഒരു ഏതൊക്കെ ഏരിയയാണ് അസസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് വേണമെങ്കിൽ എടുക്കാവുന്ന ഓൺ സ്റ്റഡീസ് മെറ്റീരിയൽ എങ്ങനെ വേണ്ട എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ല എങ്കിൽ ഇതിന് വേണ്ടിയിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസികളോ അല്ലെങ്കിൽ അതുമായിട്ട് എഡ്യൂക്കേഷൻ ഇങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്ത് ഇപ്പം ചെയ്യാൻ നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർ ഏതെങ്കിലും ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യുക. ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ഈ സിമിലർ ആയിട്ടുള്ളൊരു ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുന്നു, അവിടെ ഇത് റിയൽ ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കും. തിയററ്റിക്കലി ഇത് വർക്കാകാൻ പോകുന്നില്ല, അപ്പം പ്രാക്ടിക്കലി റിയൽ ആയിട്ട് ചെയ്തിട്ട് വന്നിട്ട് ഇവിടെ ഇത് അപ്പിയർ ചെയ്യുക എന്നുള്ളതാണ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യം.
ഓക്കെ, അപ്പൊ ഇതിൽ എന്തൊക്കെ പരിശീലിക്കണം എന്നുള്ള കാര്യം ആപ്പിളുടെ തന്നെ ഹാൻഡ് ബുക്കിൽ വ്യക്തമാക്കുന്നുണ്ടല്ലേ?
അതെ, ഇതിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ സെയിം ടൈം അതൊരു കുറെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകേണ്ടി വരും. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഓരോന്ന് എടുത്ത് വെച്ച് കൃത്യമായിട്ട് തന്നെ, എനിക്ക് തോന്നുന്നു ഒരു 1 മന്ത് എങ്കിലും എക്സ്റ്റെൻസീവ് ആയിട്ട് ഇതിന് ട്രെയിനിങ് എടുത്തിട്ട് വരുന്നത് തന്നെയാണ് നല്ലത്. കാരണം എക്സാമിന് അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതിന്റെ എക്സാം ഫീ തന്നെ $4,000 ഉണ്ട്. നമ്മളിവിടെ വരാൻ എടുക്കുന്ന കുറെ എഫേർട്ട് ഉണ്ട്, വിസ ഉണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി റിയൽ ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ പറഞ്ഞു വളരെ ലൈറ്റ് ആയിട്ട് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം.
ഓക്കെ, തീർച്ചയായും. അപ്പോൾ എന്തായാലും ഈ ഒരു പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ ജയിക്കുകയാണെങ്കിൽ അടുത്ത രജിസ്ട്രേഷൻ്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് പോകാൻ കഴിയും. തോറ്റു കഴിഞ്ഞാൽ, പരീക്ഷ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വീണ്ടും പരീക്ഷ എഴുതാൻ കഴിയുമോ? അതിന് പിന്നെ ഗ്യാപ്പ് വല്ലതും ഉണ്ടാകുമോ?
ഇവർ പറഞ്ഞേക്കുന്നതനുസരിച്ച് 6 weeks ആണ് ഇതിന്റെ റിസൾട്ട് വരാനായിട്ടുള്ള ടൈം പറഞ്ഞിരിക്കുന്നത്. കാരണം ഇതിനൊരു എക്സാമിനർ നോക്കുന്നു, അത് കഴിഞ്ഞ് ഇതൊരു കമ്മിറ്റിക്ക് വെക്കുന്നു അപ്രൈൽ, അവിടുന്നാണ് ഫൈനൽ ഡിസിഷൻ വരേണ്ടത്. ഓറിയന്റേഷൻ പാർട്ട് 1 എന്ന് പറഞ്ഞിരിക്കുന്നത് ഓൾറെഡി ഇവർ MCQ-ന്റെ സമയത്ത് ചെയ്തിട്ടുണ്ട്. വൺസ് ഇത് കഴിഞ്ഞിട്ട് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഓറിയന്റേഷൻ സെക്കൻഡ് പാർട്ടും കൂടി ചെയ്ത് ആണ് രജിസ്ട്രേഷൻ ഗ്രാൻഡ് ആകും. പക്ഷേ കണ്ടീഷണൽ അതിൻ്റെ അകത്ത് ഉണ്ടാകും. കൃത്യമായിട്ട് അതിനൊരു ധാരണ വിരുന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഓറിയന്റേഷൻ പാർട്ട് 2-ന്റെ കാര്യം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് രജിസ്ട്രേഷൻ കിട്ടിയിട്ട് നെക്സ്റ്റ് 6 months അകത്ത് ഈ സെക്കൻഡ് ഓറിയന്റേഷനും കൂടി ചെയ്ത് തീർക്കണം.
എന്തായാലും വളരെയധികം നന്ദി ശ്രീ ജേസൺ തോമസ്. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ആപ്ര പുറത്തിറക്കിയിരിക്കുന്ന ഹാൻഡ് ബുക്കിനെ കുറിച്ച്, എങ്ങനെ ഓസ്കിക്ക് വേണ്ടി പരിശീലിക്കാവുന്നതിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിനെ
താങ്ക് യു ടീച്ചർ. താങ്ക് യു.